പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള സാഹചര്യത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ടോ? അവിശ്വസിക്കാറുണ്ടോ? ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താകുന്നു എന്നറിഞ്ഞിട്ട് ദൈവത്തിൽ വിശ്വസിക്കൂ എന്ന് കടുംപിടുത്തം പിടിച്ചാൽ, കണ്ണ് ഇറുക്കി അടച്ചിരുന്ന് കരഞ്ഞാൽ എങ്ങനെ വിജയിക്കുവാനാണ്? ഇതിനെന്താണ് ഒരു പരിഹാരം? നമുക്കൊരുമിച്ച് ചിന്തിക്കാം. യോബിന് മറുപടി കൊടുക്കുവാൻ ശ്രമിച്ച ഓരോരുത്തരും പരാജയപ്പെടുന്നത് നാം കണ്ടതാണ്. മാനുഷികമായി അല്പമെങ്കിലും വിജയിച്ചത് ഒടുവിൽ സംസാരിച്ച ചെറുപ്പക്കാരനായ എലീഹു മാത്രമാണ്. എന്നാൽ എല്ലാവരെയും തട്ടിമാറ്റിയിട്ട് ഒടുവിൽ ദൈവം തന്നെ യോബിനോട് ഇടപെടുന്നു. ആദ്യം പ്രകൃതിയിൽ കാണപ്പെടുന്ന ദൈവിക സ്വഭാവങ്ങളെക്കുറിച്ച് യോബിന് പറഞ്ഞു കൊടുത്തു. പിന്നെ തൻ്റെ സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞു. യഹോവയെയും അവൻ്റെ വഴികളെയും പറ്റി ന്യായം വിധിപ്പാൻ യോഗ്യനാണെന്ന ഭാവമായിരുന്നല്ലോ ഇയ്യോബിനുണ്ടായിരുന്നത്. ഇപ്രകാരം ചെയ്യുവാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ദൈവം അവനോട് ചോദിക്കുകയാണിവിടെ. ഇയ്യോബിന് എന്തറിയാം? അവൻ എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മുടെയൊക്കെ യഥാർത്ഥ സ്ഥിതി, വളരെ സാധ്യതകളുണ്ട്. എന്നാൽ അതേ സമയം തന്നെ നാം ഒക്കെ ഒന്നുമില്ലാത്തവരാണ്, വെറും പൊടി. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ ദൈവത്തെ അവൻ്റെ പഴയ സൃഷ്ടിപ്പിൽ കാണിച്ചിരിക്കുന്നു. ഇനിയും 39-ാം അധ്യായത്തിൽ ദൈവത്തെ പ്രകൃതിയിൽ വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണാം. തൻ്റെ സൃഷ്ടികളെ മുഴുവൻ പരിപാലിക്കുന്നവൻ, തൻ്റെ സൃഷ്ടിപ്പിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് ഇതത്രേ. 38-ാം അധ്യായം നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നുവല്ലോ. 39-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം കാണുന്നത്, പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാമോ? മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുമോ? ദൈവം പ്രകൃതിയുടെ ദൈവമാണ്. ഇന്ന് ഓരോന്നും പ്രകൃതിയിൽ സംഭവിക്കുന്നതിന് കാരണം അങ്ങനെ സംഭവിക്കുവാൻ ദൈവം അനുവദിക്കുന്നതിനാലാണ്. ദൈവത്തെ കൂടാതെ പ്രകൃതി നിർജീവമാണ്, യാതൊന്നും സംഭവിക്കുകയില്ല. വസന്തവും ശിശിരവും വേനലും വർഷവും കാറ്റും, അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ യാതൊരു ചലനവും കാണുകയില്ല. ഇതിനു പിൻപിൽ ഒരു സൃഷ്ടാവും ഒരു പരിപാലകനും ഇല്ല എങ്കിൽ എല്ലാം നിർജീവമായിരിക്കും, യാതൊന്നും ചലിക്കുകയില്ല. സുഹൃത്തെ, അതിനെക്കുറിച്ച് ചിന്തിക്കൂ. ഈ മനുഷ്യൻ ഇയ്യോബിനോട് ദൈവം പറയുന്ന വിഷയം അതാണ്. അവൻ അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. മലകളിലെയും മരുഭൂമികളിലെയും കാട്ടുമൃഗങ്ങൾ അവൻ്റെ എല്ലാം അറിയുന്ന ദിവ്യ പരിപാലനത്തിൻ കീഴിലാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ശക്തിയിലും വേഗതയിലും മനുഷ്യൻ അതീതമാണ് അവയുടെ മേലുള്ള അവൻ്റെ നിയന്ത്രണം എന്ന് പിന്നീട് പറഞ്ഞിരിക്കുന്നു. അതെ, ഇനി നമുക്ക് 40-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 40-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവ പിന്നെയും ഇയ്യോബിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ. ഇയ്യോബേ, ദൈവത്തെ ഒരു പാഠം പഠിപ്പിക്കുവാൻ കഴിയുന്ന അവസ്ഥയിലാകുന്നുവോ നീ? വാസ്തവത്തിൽ ഇയ്യോബേ, നീ യാതൊരറിവും ഇല്ലാതെയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തെ ഉപദേശിക്കുവാൻ ഇയ്യോബ് ശ്രമിക്കുകയായിരുന്നു. ഒരു വിധത്തിൽ അവൻ ദൈവത്തോടെന്തോ പറയുവാൻ ശ്രമിക്കുകയായിരുന്നു. അത് ചെയ്യാവുന്ന ഒരു സ്ഥാനത്തെ അല്ലായിരുന്നു അവൻ. കാരണം അവൻ അറിവില്ലാതെ വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ഇതാ ദൈവം ഇയ്യോബിൽ നിന്നും ഒരു ഉത്തരം ആഗ്രഹിക്കുന്നു. 3 മുതലുള്ള വാക്യങ്ങൾ, അതിന് ഇയ്യോബ് യഹോവയുടെ ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയണ്ടു? ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു. ഒരു വട്ടം ഞാൻ സംസാരിച്ച്, ഇനി ഉത്തരം പറയുകയില്ല. രണ്ടു വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. ഇയ്യോബ് പറയുന്നത്, ഞാൻ മിണ്ടാതിരിക്കണമായിരുന്നു, ഞാനൊരു മണ്ടനാകുന്നെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. എന്തു തന്നെ സംഭവിച്ചെന്നാലും തൻ്റെ പരമാർത്ഥത താൻ കാത്തുസൂക്ഷിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണോ ഇത്? താനൊരു നീതിമാനാണെന്നും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നതിനാൽ തനിക്കിത് സംഭവിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ ഭാഗത്തെ തെറ്റായിരിക്കും എന്നും പറഞ്ഞ മനുഷ്യനാണോ ഇപ്പോൾ സംസാരിക്കുന്നത്? അതേ മനുഷ്യൻ ഇപ്പോൾ പറയുന്നു, താൻ നിസ്സാരനല്ലോ എന്ന്. ആരോ പറഞ്ഞു, ദൈവം നമ്മെ കാണുന്നത് പോലെ നമുക്ക് സ്വയം കാണുവാൻ കഴിഞ്ഞെന്നാൽ നമുക്ക് സ്വയം നിൽക്കുവാൻ സാധിക്കില്ല പോലും. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം നിസ്സാരന്മാരാകുന്നു എന്ന് നാം അറിയും. ദൈവം ഇയ്യോബിന് പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിച്ചത് 3 വിധത്തിലുള്ള ഫലം അവനിലുണ്ടാക്കി. അവന് ദൈവവുമായുള്ള ബന്ധത്തിലൊരു ഫലമുണ്ടായി. തന്നോട് തന്നെ തനിക്കുള്ള ബന്ധത്തിൽ പ്രയോജനമുണ്ടായി. തൻ്റെ സ്നേഹിതരുമായുള്ള ബന്ധത്തിലും വ്യതിയാനമുണ്ടായി. ഇവനാണ് അറിവില്ലാതെ സംസാരിച്ച മനുഷ്യനെന്ന് ഓർക്കണം. അവൻ്റെ വാക്കുകൾ ജ്ഞാനമില്ലാത്തവയായിരുന്നു. ഇപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് തൻ്റെ വായടച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നത്രേ. അവൻ പെട്ടെന്ന് നിശബ്ദനായി. അവൻ തൻ്റെ കരം കൊണ്ട് വായ് പൊത്തി. അനേകർക്കും പറ്റുന്ന ഒരബദ്ധമാണിത്. വികാരം വിവേകത്തെ ഇല്ലാതാക്കുന്നു. എന്തെങ്കിലും നാം ഇഷ്ടപ്പെടാത്തത് സംഭവിക്കുമ്പോൾ പറയുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം വിവേകശൂന്യമായിട്ടായിരിക്കും. എല്ലാം കഴിയുമ്പോഴാണ് അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, അത് അവിവേകമായിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നത്. വികാരങ്ങൾ നല്ലതാണ്, എന്നാൽ അത് നമ്മെ ഭരിക്കുവാൻ നാം അനുവദിക്കരുത്. അത് ഒരു നല്ല ദാസനാണ്, എന്നാൽ കൊള്ളാകുന്ന യജമാനനല്ല. യജമാനനാക്കുവാൻ നാം ശ്രമിച്ചാൽ, അത് നമ്മെ നിയന്ത്രിക്കുവാൻ നാം അതിനെ അനുവദിച്ചാൽ എല്ലാം തകിടം മറിയും. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുവാൻ അല്ലാതെ വികാരങ്ങൾ കടിമപ്പെട്ട് കഴിയുവാൻ എന്നെ അനുവദിക്കരുതേ എന്ന് നാം യാചിക്കണം. പലർക്കും കോപം കയറിയാൽ പിന്നെ കണ്ണും കാണില്ല, ചെവിയും കേൾക്കില്ല. മറ്റു പലർക്കും സങ്കടം കയറിയാൽ പിന്നെ യാതൊന്നും കാണില്ല. അവർ പ്രശ്നത്തിൻ്റെ പരിഹാരത്തെ പോലും ചിന്തിക്കാതെ കണ്ണുനീർത്തിങ്ങിയ കണ്ണുകളുമായി കഴിഞ്ഞുകൂടും. എല്ലാം ഭംഗിയായി പോകുമ്പോഴത്തേതിനേക്കാൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ ഭംഗിയായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് കഷ്ടങ്ങളിലൂടെ പോകുമ്പോഴാണല്ലേ. അതെ, ദൈവത്തോട് തർക്കിക്കുവാൻ, പരാതി പറയുവാൻ, താങ്കളെ തന്നെ ന്യായീകരിക്കുവാൻ ഇനിയും തോന്നുന്ന സമയം, അവിടുന്ന് താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നൊന്ന് മനസ്സിലാക്കുക. ഇയ്യോബിന് പറ്റിയ അബദ്ധവും അപ്പോൾ ഒന്നോർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള വലിയ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിനൊരവസരം നൽകുക. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത് എന്തെന്നാൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വെളിപ്പെട്ടെന്ന് വരില്ല. അല്പം സമയമെടുത്തെന്ന് വന്നേക്കാം. താൻ കഷ്ടപ്പെട്ട സമയം അത്രയും തൻ്റെ നിരപരാധിത്വം ദൈവസന്നിധിയിൽ ഒന്ന് പറയുവാനുള്ള അവസരത്തിനായി ഇയ്യോബ് കാത്തിരുന്നു. ഇപ്പോൾ ഇതാ, ദൈവം ഇയ്യോബിന് പ്രത്യക്ഷപ്പെട്ട് അവൻ ആവശ്യപ്പെട്ട അവസരം നൽകുന്നു. എന്നാൽ ഒന്നും പറയാതിരിക്കുവാനാണ് ഇയ്യോബ് തീരുമാനിച്ചത്. കാരണം ഇനിയും അവൻ സംസാരിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നവൻ മനസ്സിലാക്കി കഴിഞ്ഞു. പരിമിതിയുള്ളൊരു മനുഷ്യൻ എന്ന നിലയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, സകലത്തെയും പരിപാലിച്ച് നടത്തുന്ന ദൈവത്തെ വിധിക്കുവാനുള്ള കഴിവ് അവനില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുവാനുള്ള അവകാശവും ഇല്ല. നമ്മെ ആശ്രയിച്ചല്ല ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇരിക്കുന്നത്. നാം നല്ലതെന്ന് ചിന്തിക്കുന്നത് എന്തെന്ന് നോക്കാതെ തന്നെ താൻ നല്ലതെന്ന് കാണുന്നത് ചെയ്യുവാനുള്ള അധികാരം അവനുണ്ട് ഇല്ലേ. തൻ്റെ സ്നേഹവും കരുതലും പ്രദർശിപ്പിച്ചുകൊണ്ട് ആ ദൈവം ഇയ്യോബിൻ്റെ അടുത്തേക്ക് വന്നു. എത്ര മഹാനായ ദൈവം, എത്ര സ്നേഹവാനായ ദൈവം ഇല്ലേ. 6 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, അപ്പോൾ യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞു തന്നാൽ, നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചോദിക്കും, നീ എനിക്ക് ഗ്രഹിപ്പിച്ചു തരിക. നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുമോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുമോ? ചുഴലിക്കാറ്റ് അതിൻ്റെ സകല ശക്തിയോടും കൂടി ചുറ്റി അടിക്കുകയാണ്. ദൈവം ആ ചുഴലിക്കാറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവൻ ഇയ്യോബിനോടുള്ള തൻ്റെ ചോദ്യങ്ങൾ തുടരുകയാണ്. ദൈവം അവനോട് ചോദിക്കുന്നത്, ഇയ്യോബേ, നീ പറയുന്നത് ഞാൻ തെറ്റാകുന്നു എന്നാണോ? തീർച്ചയായും ദൈവം തെറ്റല്ല. പിന്നീട് ഇയ്യോബ് ദൈവത്തോട് പറയുവാൻ പോകുന്നത് 42:2 നാം കാണും, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു എന്നത്രേ. ഇയ്യോബ് വളരെയേറെ മുൻപോട്ട് വരുവാൻ പോവുകയാണ്. നോക്കണേ, ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? വാസ്തവത്തിൽ ഇയ്യോബ് ഇതിനോടകം തന്നെ മുൻപോട്ട് വന്നു കഴിഞ്ഞു. അവൻ അവനെ തന്നെ അറിഞ്ഞിരുന്നില്ല എങ്കിലും താൻ വെറും നിസാരനാകുന്നു എന്ന അറിവിലേക്ക് അവനിപ്പോൾ എത്തിക്കഴിഞ്ഞു. ഒരു മനുഷ്യൻ അത് കണ്ടുപിടിക്കുമ്പോൾ ഒരു നല്ല ദൂരം അവൻ മുൻപോട്ട് വന്നിരിക്കും. ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ ഇയ്യോബ് എടുക്കുന്ന ഒന്നാമത്തെ കാൽവെപ്പ് അതാണ്. നമ്മുടെ നീതിയും കൊണ്ട്, നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, നമ്മുടെ പൊങ്ങച്ചവും കൊണ്ട് ദൈവസന്നിധിയിൽ ചെന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഓരോരുത്തരും തങ്ങൾ എത്ര നിസാരന്മാരാകുന്നു എന്ന് ആദ്യം ഗ്രഹിക്കണം. ഇയ്യോബിനെ നാം ഇവിടെ കാണുന്നു. ഇയ്യോബ് നേരത്തെ ചെയ്തതുപോലെ വേണമെങ്കിൽ സ്വയം ന്യായീകരിച്ചുകൊണ്ട് നിൽക്കാവുന്നതാണ്. അങ്ങനെ ന്യായീകരിച്ചാൽ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ആ ചാരക്കൂനയിൽ തന്നെ ഇയ്യോബിന് കിടക്കാമായിരുന്നു, അവിടെ നിന്ന് പൊങ്ങുമായിരുന്നില്ല. യാക്കോബിനെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നിട്ട് അവനെ യാബോക്ക് കടവിങ്കൽ തനിയെ ദൈവം കണ്ടുമുട്ടി. അപ്പോൾ യാക്കോബ് ദൈവത്തോട് മല്ലുപിടിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ തൻ്റെ നിസ്സഹായത മനസ്സിലാക്കി തൻ്റെ തെറ്റേറ്റു പറഞ്ഞപ്പോൾ മാത്രമാണ് ദൈവം അവനെ അനുഗ്രഹിച്ചത്. മല്ലുപിടിച്ചപ്പോൾ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തോട് എതിർക്കുകയായിരുന്നു. ഈ പ്രമാണം എന്നും ഒരുപോലെ തന്നെയാണ്. അതായത് തൻ്റെ തെറ്റ് ഏറ്റു പറയുക, തൻ്റെ നിസ്സഹായത മനസ്സിലാക്കുക, അവിടെയാണ് അനുഗ്രഹം. ഇയ്യോബ് ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ തുടങ്ങിയതേ ഉള്ളൂ. അവൻ്റെ മണ്ടത്തരം അവന് മനസ്സിലായി. തൻ്റെ മിടുക്കുകൾ പറഞ്ഞുകൊണ്ട് ചെന്നാൽ ദൈവസന്നിധിയിൽ വിലപ്പോവില്ല എന്നവൻ ഗ്രഹിച്ചു. താൻ 41 ദിവസം ഉപവസിച്ചതുകൊണ്ട് ദൈവം കനിയണമെന്നില്ല. താൻ ത്യാഗപൂർവം ദൈവത്തിന് കൊടുത്തെന്നാൽ, പാപങ്ങളെ സഹായിച്ചെന്നാൽ ദൈവം ഭൗതികമായി അനുഗ്രഹിക്കണം എന്നാണ് അനേകരും കരുതുന്നത്. ഇത്രയും ചെയ്തു, ഇനിയും ദൈവത്തിൻ്റെ കാര്യമാണ്. ഇതുപോലെ സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? തൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം വീണ്ടും ഇയ്യോബിനോട് സംസാരിക്കുന്നു. ഇയ്യോബേ, നീ ഒന്ന് ചുറ്റും നോക്കൂ. നിനക്കറിയുവാൻ പാടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്. നിനക്കെങ്ങനെ എന്നെയും ഈ പ്രപഞ്ചത്തിലെ എൻ്റെ ഭരണത്തെയും കുറ്റം പറയുവാൻ കഴിയും? ഇയ്യോബേ, ദൈവത്തെ സംബന്ധിച്ച് ബുദ്ധിശൂന്യമായ പല പ്രസ്താവനകളുമായി അനേകരെയും ഇന്ന് കാണാവുന്നതാണ്. ദൈവത്തെ സംബന്ധിച്ചുള്ള ഇതുപോലെയുള്ള പ്രസ്താവനകൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസികൾ എന്ന് സ്വയം അഭിമാനിക്കുന്നവർ ഈ പറഞ്ഞതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, നാം അവനെക്കുറിച്ച് പറയുന്ന കാര്യത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നാം നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത്. പലരും ദൈവീക കാര്യങ്ങളെ കളിയാക്കി സംസാരിക്കുന്നത് കേൾക്കാറില്ലേ? ചില സ്ഥലങ്ങളിൽ പ്രസംഗം കഴിഞ്ഞ് അതിലെ വിഷയത്തെ കളിയാക്കി സംസാരിക്കുന്നത് സാധാരണയാണ്. പ്രസംഗകൻ ആഗ്രഹിച്ച സകല പ്രയോജനവും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, കളിതമാശകൾ പറയുന്നതിന് നാം അതിരുവയ്ക്കണം. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഓ അവൻ്റെ വരവ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പോലെ ആകുന്നെന്ന്, അതായത് പറഞ്ഞാൽ വരത്തില്ല എന്ന അർത്ഥത്തിൽ. ഇതെത്ര മോശമായ ഒരു തമാശയാണല്ലേ. അതുപോലെ പലതും. ഇയ്യോബിനെക്കുറിച്ച് താങ്കൾക്കുണ്ടായിരുന്ന വലിയ മതിപ്പിന് ക്ഷതം വന്നോ? അതെ, അവനും ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തെ ആവശ്യമുള്ള, രക്ഷ ആവശ്യമുള്ള ഒരുവൻ. ഇവർക്കാർക്കും നാം അമാനുഷികത്വം കൽപ്പിക്കരുത്. ഇയ്യോബ് വാസ്തവത്തിൽ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല എന്നത് വ്യക്തമാണ്. കേട്ടിട്ട് തന്നെ ഞെട്ടലുണ്ടായോ? അവൻ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അനേകർക്കും ദൈവത്തെക്കുറിച്ചൊരു കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയുള്ളവരിൽ അനേകരും തങ്ങൾ അറിഞ്ഞതിനെ മുറുകെ പിടിക്കുന്നു, ആ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നു. എന്നാൽ നാം ദൈവത്തെ ശരിക്കും അറിയണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇയ്യോബ് അറിവില്ലാതെ വാക്കുകൾ ഉച്ചരിച്ചു എന്ന് അവൻ തന്നെ പറയുന്നു. ഇനി നാം 41-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, അവിടെ ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കഷ്ടതയെക്കുറിച്ച് കുറഞ്ഞത് 4 കാഴ്ചപ്പാടുകളാണ് നാം കാണുന്നത് എന്ന് ഇതിനോടകം മനസ്സിലായല്ലോ. ഇന്നും ആ വീക്ഷണങ്ങൾ നാം കാണുന്നുണ്ട്. ഒന്ന്, സാത്താൻ്റെ വീക്ഷണം. സാത്താൻ പറയുന്നത് ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവർ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ മാത്രമാണ്, കഷ്ടതകൾ വരുമ്പോൾ അല്ല എന്നത്രേ. ഈ കാര്യത്തിൽ സാത്താൻ ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുന്നത് നാം കാണുന്നു. മനുഷ്യർ ദൈവത്തെ വിളിക്കുവാൻ വേണ്ടി ദൈവം അവർക്ക് സമൃദ്ധി കൊടുക്കുന്നു എന്ന് സാത്താൻ കുറ്റപ്പെടുത്തി. വോട്ട് കിട്ടുവാൻ വേണ്ടി നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ്റെ കൂട്ടാകുന്നു ദൈവം എന്ന് സാത്താൻ വെല്ലുവിളിക്കുന്നു. ഇന്ന് അനേകരും ദൈവത്തെ കാണുന്നത് ഈ പറഞ്ഞ പ്രകാരമാണ്. എന്നാൽ ഇത് വളരെ ബാലിശവും തെറ്റായിട്ടുള്ളതുമാണ്. രണ്ടാമതായി, ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരുടെ കാഴ്ചപ്പാടാണ്. അവർ പറഞ്ഞത് കഷ്ടത എന്നത് ദൈവം പാപത്തെ ശിക്ഷിക്കുന്നതാണ് എന്നത്രേ. അത് സ്ഥാപിക്കുവാൻ 3 സ്നേഹിതരും 3 ഭാഗത്തു നിന്ന് വാദിക്കുന്നതായി നാം കാണുന്നു. എലീഫസ് തൻ്റെ അനുഭവങ്ങളെ നിരത്തി. അവൻ പറഞ്ഞു, താൻ ഒരു ദർശനം കണ്ടു, ഇയ്യോബ് ആകെ തെറ്റിയിരിക്കുന്നു, ഏതോ രഹസ്യ പാപം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന വാദം. ബിൽദാദ് ഒരു പാരമ്പര്യവാദിയായിരുന്നു. അവൻ പറഞ്ഞു, പണ്ട് ഞങ്ങളുടെ വീട്ടിലും ഇതുപോലൊരു പ്രശ്നം വന്നതാണ്. ഞങ്ങൾ ഇന്ന പള്ളിക്കൊരു നേർച്ച കഴിച്ചപ്പോൾ, അല്ലെങ്കിൽ 21 വെള്ളിയാഴ്ച ഉപവസിച്ചപ്പോൾ, 1 ആഴ്ച ധ്യാനം എടുത്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം മാറിയെന്ന്. സോഫർ നിയമവാദിയായിരുന്നു. അവൻ പറഞ്ഞത് ദൈവം തൻ്റെ നിയമം ഒരു വിധത്തിലും മാറ്റുന്നില്ല. പാപം ചെയ്താൽ ക്ഷമിക്കുക എന്നൊരു കാര്യമില്ല, ശിക്ഷ നിശ്ചയമാണ്, ഏതായാലും ഏറ്റുപറഞ്ഞു നോക്കൂ എന്ന്. ഇവരൊക്കെ വളരെയേറെ നല്ല കാര്യങ്ങളും സത്യങ്ങളും പറഞ്ഞു. എന്നാൽ ഒന്നും ഇയ്യോബിൻ്റെ പ്രശ്നത്തിന് പരിഹാരമായില്ല. ഇയ്യോബ് കുറെ കൂടി കഠിനഹൃദയനാകുക മാത്രമാണ് ചെയ്തത്. സ്നേഹിതരും തെറ്റി. മൂന്നാമതായി യുവാവായ എലീഹു ചാടി വീണ് സംസാരിക്കുന്നത് നാം കാണും. അവൻ്റെ ഭാഷ്യം കഷ്ടത എന്നത് ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മാർഗമാകുന്നു. ശിക്ഷണത്തിനും ശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമൊക്കെ കഷ്ടത ദൈവം ഉപയോഗിക്കുന്നു എന്ന് എലീഹു പറഞ്ഞത് ശരിയാണ്. എന്നാൽ അത് അപൂർണമായ ഒരു വിശദീകരണമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒടുവിലായി കഷ്ടത നമ്മെ ദൈവം ആരായിരിക്കുന്നു എന്നതിൽ അവനെ ആശ്രയിക്കുവാൻ കാരണമാക്കുന്നു, അല്ലാതെ അവൻ എന്ത് ചെയ്യുന്നു എന്നതിൽ അല്ല എന്ന് ദൈവം ഇയ്യോബിനെ പഠിപ്പിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നത്, നാം ദൈവത്തെ സേവിക്കുന്നത്, അവനിൽ ആശ്രയിക്കുന്നത് അവൻ നമുക്ക് എന്ത് ചെയ്തു തരും എന്നതുകൊണ്ടല്ല, പിന്നെയോ അവൻ ആരായിരിക്കുന്നു എന്നതിനാലാണ്. 38-ാം അധ്യായം മുതൽ ദൈവം ഇയ്യോബിനോട് ഇടപെടുന്ന വിധം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ കണ്ടതിനാൽ, അവൻ്റെ ശബ്ദം കേട്ടതിനാൽ ദൈവത്തെ അറിയുവാനും സ്വയം അറിയുവാനും തൻ്റെ സ്നേഹിതന്മാരെ അറിയുവാനും ഇയ്യോബിന് സാധിച്ചു. അതുപോലെ തന്നെ തൻ്റെ നിസ്സാരത്വം ഇയ്യോബ് മനസ്സിലാക്കി. ദൈവം ഇയ്യോബിനോട് അനേകം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം പ്രകൃതിയെക്കുറിച്ച് ചോദിച്ചു, തുടർന്ന് ജീവികളെക്കുറിച്ച് ചോദിച്ചു. ദൈവത്തിൻ്റെ സൃഷ്ടികളിലുള്ള ഒരു മൃഗത്തെ നിയന്ത്രിക്കുവാൻ കഴിവില്ലാത്ത മനുഷ്യൻ ദൈവത്തിനെതിരെ നിൽക്കുവാൻ കഴിയുന്നവനാകുന്നു എന്ന് ചിന്തിക്കുന്നത് മഹാമണ്ടത്തരം എന്ന് ദൈവം തന്നെ പറയുകയാണ്. 41-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത്, 41-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ, മഹാനക്രത്തെ ചൂണ്ടലിട്ട് പിടിക്കാമോ? അതിൻ്റെ നാക്ക് കയറുകൊണ്ടമർത്താമോ? അതിൻ്റെ മൂക്കിൽ കയറു കോർക്കാമോ? അതിൻ്റെ അണയിൽ കൊളുത്ത് കടത്താമോ? യോബേ, കടലിലെ ഈ വലിയ രാക്ഷസനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഈജിപ്തിലെ മുതലയെയാണ് മഹാനക്രമെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഭൂരിപക്ഷം വേദവ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഇന്ന് വലിയ തിമിംഗലങ്ങളെക്കുറിച്ചൊക്കെ വളരെയേറെ പഠനം നടത്തുന്നുണ്ട്. ഇയ്യോബിൻ്റെ സമയത്തേതിൽ നിന്നും നാം വളരെ വളരെ മുൻപിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്നതിനെക്കുറിച്ച് നമുക്ക് കാര്യമായ വിവരങ്ങൾ ഒന്നുമില്ല. ഈ ദിനോസറസിനെ കുറിച്ച് നമുക്കെന്തറിയാം? ഈ പേര് ഉച്ചരിക്കുവാൻ പോലും കഴിയാത്തവർ ഇതേക്കുറിച്ച് ആധികാരികമായി പറയുന്നത് കേൾക്കുമ്പോൾ രസമായി തോന്നും. ഇന്ന് കൊച്ചുകുട്ടികളുടെ നാവിൻ തുമ്പിൽ പോലും ഈ പേര് സുപരിചിതമാണ്. എന്നാൽ ഇതേക്കുറിച്ച് ആധികാരികമായ ചില അറിവുകൾ തരുവാൻ ആർക്ക് കഴിയും? ഞാൻ അതിനെ ആക്ഷേപിച്ച് തള്ളുകയല്ല, യാഥാർത്ഥ്യം അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. ഒരു മ്യൂസിയം കാണുവാൻ എത്തിയ ഒരു കൂട്ടം ആളുകളോട് സരസമായി സംസാരിച്ചുകൊണ്ട് നടന്ന ഒരു ഗൈഡ് ഒരു വലിയ അസ്ഥികൂടത്തിൻ്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഇതൊരു ഡൈനോസറസിൻ്റെ അസ്ഥികൂടമാകുന്നു, ഇതിന് 20,06,000 പ്രായമുണ്ട് എന്ന്. ഇത് കേട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, 20,06,000 20 ലക്ഷം എന്ന് പറയുന്നത് മനസ്സിലായി, ഈ ആറ് എവിടെ നിന്ന് വന്നു? അതിന് ആ ഗൈഡ് പറഞ്ഞു, സാറേ, ഞാൻ ഇവിടെ ജോലിക്ക് വന്നപ്പോൾ ഇതിന് 20,00,000 പഴക്കമുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 6 വർഷമായി, അതുകൊണ്ടാണ് 20,06,000 എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഈ ദിനോസറുകളെ കുറിച്ച് വാസ്തവത്തിൽ നമുക്ക് എന്തറിയാം? ഏത് പഠന മണ്ഡലത്തിലുമുള്ള ഏതൊരു യഥാർത്ഥ പണ്ഡിതനോടും ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും, താൻ ഈ കാര്യത്തിൽ ആധികാരികമായി സംസാരിക്കുവാൻ ആരുമല്ല എന്ന്, താൻ ഇത് പഠിക്കുവാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നുകൂടി പറയും. ഏതൊരു സ്ഥാനത്തുമുള്ള ഏതൊരു മനുഷ്യനും ദൈവത്തെ വിധിക്കുവാൻ ഒരവകാശവുമില്ല. ചരിത്രത്തിൻ്റെ പ്രാരംഭത്തിൽ ദൈവം ഇയ്യോബിനോട് പറഞ്ഞത് അതത്രേ. 41-ാം അധ്യായത്തിൽ മൊത്തം ഈ വലിയ ജീവിയെക്കുറിച്ച് ദൈവം ഇയ്യോബിനോട് പറയുന്നു. ദൈവം വീണ്ടും വീണ്ടും ഇയ്യോബിനോട് ചോദിക്കുന്നത്, ഇയ്യോബേ, നിനക്ക് ഞാൻ ഈ ചോദിക്കുന്ന ഏതെങ്കിലും ചോദ്യത്തിന് ശരിയായൊരു ഉത്തരം പറയുവാൻ സാധിക്കുമോ? ഒരേ ഒരു ഉത്തരം മാത്രമേ ഇയ്യോബിന് പറയുവാൻ കഴിഞ്ഞുള്ളൂ, എനിക്കറിയില്ല കർത്താവേ, ദൈവമേ, ഞാൻ അശക്തനാണ്, ഞാൻ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഓടുമ്പോൾ ദൈവം നമ്മോടും ചോദിക്കുന്നത് ഇതുതന്നെയാണ്, കുഞ്ഞെ, നിന്റെ ഈ ഓട്ടവും പരാക്രമവും പരക്കം പാച്ചിലുമൊക്കെ എന്നിൽ ആശ്രയിക്കാത്തത് കൊണ്ടല്ലേ? നിന്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം, അതിൻ്റെ കാരണം ഒക്കെ എൻ്റെ കരങ്ങളിലാകുന്നു എന്ന് നിനക്ക് എന്തുകൊണ്ട് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല? ദൈവം നമ്മോട് ചോദിക്കുന്നത് നീ എന്നിൽ ആശ്രയിക്കില്ലേ എന്നത്രേ. ഈ 41 അധ്യായങ്ങളിൽ നാം കണ്ടത് മനുഷ്യൻ്റെ പരാക്രമവും ദൈവത്തിന് അവനോട് പറയുവാനായിട്ടുള്ള മറുപടിയുമാണ്. താങ്കളുടെ ജീവിതത്തിൽ ഇതുപോലെ പരക്കം പാഞ്ഞ് പരിഭ്രമിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാകുന്നുവോ? എങ്കിൽ ദൈവം താങ്കളോട് ഇന്ന് പറയുന്നത്, മകനെ, മകളെ, നിനക്കറിയാൻ പാടില്ലാത്ത അനേകം കാര്യങ്ങൾ ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നീ എന്നിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുക. അതിൻ്റെ എല്ലാം കാരണം അറിഞ്ഞിട്ടേ ആശ്രയിക്കൂ എന്ന് നീ ചിന്തിച്ചാൽ അത് അറിയുവാൻ നിനക്ക് സാധിക്കില്ല. നിന്റെ ജീവിതത്തിലെല്ലാം നന്മയ്ക്കായി മാത്രമേ ഞാൻ ചെയ്യൂ. നീ എന്നിൽ ആശ്രയിക്കില്ലേ?